അതിരാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവനത്തിന് മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാനവചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കി കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തിതമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവീൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവേൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവേൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവേൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോടെ നന്ദി പറയുകയും ചെയ്യുവേൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിലാണ്. അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദ്രംസ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലെ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുക. ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ കൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ, ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു. ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്ക് നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേങ്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്ക് നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവനിവരേക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേങ്കാൾ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാന തൃഷ്ണവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്ന ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിനെ ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരനും സഹായകനും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയെങ്കാൾ നന്നായത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേ ചില ആശ്രയമർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യ സമാധാനപൂർവം ജീവിക്കുന്നവന്, അല്ലല്ലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, മരണത്തെ പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് അത്. അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്കു ഒഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപിയുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപിയുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപിയുടെ പേര് പോലും മാഞ്ഞുപോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. എല്ലായിടത്തും മുൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തിയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രയേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. 2 ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. 3ാമത്തേത് ജനതയെ അല്ല. തീർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ശേക്കേമിലെ മൂഢജനതയും. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ ലയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശുവായി ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവിന്റെ രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും വരുന്ന അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദോഷണം പറയുന്ന നീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ടുമുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്തതയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദൈവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ ജ്ഞാനത്തെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എന്റെ ഹൃദയം ജ്ഞാനത്തിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യൗവനം മുതൽ ഞാൻ ജ്ഞാനത്തിന്റെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ, എനിക്ക് ജ്ഞാനത്തെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ഞാൻ തൃഷ്ണയിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. അവളെക്കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതിഫലിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയം ജ്ഞാനത്തിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ ജ്ഞാനത്തെ കണ്ടെത്തി. ആരംഭം മുതൽ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. ജ്ഞാനത്തെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി ജ്ഞാനത്തെ നേടുക. അവരുടെ മുഖത്തിനെ കഴുത്ത് ചായ്ച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കാത്ത സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടിയെന്ന് കാണുവീൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവേൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവിനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ പാലകനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അബ്രഹാത്തിന്റെ പരിചയായവനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസഹാക്കിന്റെ അഭയശിലയായവനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. യാക്കോബിന്റെ ശക്തനായവനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാതിരാജനെ സ്തുതിക്കുവേൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന്റെ മൊളിയെ തന്റെ ഭക്തന്മാരുടെ ഇസ്രയേൽ മക്കളുടെ തന്നോട് ഒട്ടി നിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. ബാറയ്ക്കുമോ. സംഖ്യാപുസ്തകം 21 അധ്യായം. ഇസ്രയേൽ അധാരിയും വഴി വരുന്നുവെന്ന് തെക്കേതേ കനാനിയനായ അരാധ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രയേലിനോട് യുദ്ധം തുടങ്ങി. ചിലരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രയേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു.
ഈ ജനത്തെ നീ എന്റെ കയ്യിലേൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർത്ഥിതമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഇസ്രയേലിന്റെ അപേക്ഷ കേട്ട് കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. പട്ടണങ്ങളുടെ ശപഥം ആ സ്ഥലത്തിന് ഹോർമ എന്ന പേരായി. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ബാറയ്ക്കുമോ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:6-11 വരെ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങിയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഇപ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്നീരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. ബാറയ്ക്കുമോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ച് ലോകത്തെ എഴുതിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവനെ ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നാമത്തിൽ വിശ്വസിക്കായിക ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചോ തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പയിക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. പാറയ്ക്കുമോ
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതലേക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം അബ്രഹാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തുവസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഈ ബുധനാഴ്ച ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കരുണ ചൊരിഞ്ഞതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ ആരോഗ്യത്തോടും സന്തോഷത്തോടും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവയൊക്കെ മറന്ന് ശാന്തമായി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ആ തിരുപ്പാദത്തെങ്കിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ ഹൃദയപൂർവ്വം മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാൽ വന്നിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, വന്നി ബിജോയി അച്ഛൻ എന്ന മാമനച്ഛന് ഇതിൽ ജോയിൻ ചെയ്യാൻ തക്കണം കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നതിനാൽ ഐശക്കറ്റ നാട്ടിലാണെങ്കിലും ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ അതോടൊപ്പം തന്നെ ഈ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരേശാരിയമായി ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ വളരെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എത്രയും ഭക്തിയോടും വിശുദ്ധിയോടും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കുവാൻ തക്കവണ്ണം ഈ സമയത്ത് റൈഷൽ ആന്റി സ്വാഗതം ചെയ്യുന്നു. ഹലോ ആന്റി.
ഓക്കേ സർ, കേൾക്കാവോ?
കേൾക്കാം കേൾക്കാം, പാടിക്കോളൂ.
എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞ എന്നെ ഓർത്തിടും. അപ്പനും അമ്മയും വീടും ധനങ്ങൾ വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ചിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്ന് അറിഞ്ഞതിലുല്ലാസമേ. ില്ലാത്തോർക്കു നല്ലൊരു താതനും എത്തമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാം എന്തത്രേ. അരയും കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയുമാനം ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും ശീക്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായത് കാലം വാഴ ലോകം എന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിയിടുന്നു അന്യൻ പരദേശി എന്നെ മേലെത്തുന്ന സർവസ്വവും എന്റേതത്രേ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നെ നിൽക്കനി എന്നെ ഓർത്തിയിടുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം. ാമ്പത്തൊന്നും പരിസരവിഹായമായ അസ്ഥേകതാമ്പത്തിൽ തനിക്ക് നമ്മുടെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ മീൻ തന്റെ സ്ഥലാകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാനായ ദേവൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ അർത്താന്തരനാമത്തിൽ വന്നതിനും പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബ്രഹ്മാനെ നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേദനക്കസ്തുതി. സൃഷ്ടാവേദനക്കസ്തുതി. ആവിടാതിന്റെ അടിയാരോട് കരുണ. ഇന്ന് മസിയ രാജാവേദനക്കസ്തുതി പാറയ്ക്കുമോർ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ താമസപ്പെട്ടു നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഇങ്ങനെ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ അത് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തോടൊന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആ മീൻ കൃപ അറിഞ്ഞു മറിയുമേ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിസ്സുകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപുരമാണ് നമ്മുടെ കർത്താവിശ്വസിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശ്രീമാതാവായ വിശ്വത്ത് പറയുമേ. തമ്പുരാന്റെ അമ്മ ആകുളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണസമയത്ത് എന്ത് ചെയ്യുന്നു വേണ്ട പേഴ്ചുകൊള്ളണമേ. ആ മീൻ പാറയ്ക്കുമോ. ദൈവമേ നിന്റെ വാത്സല്യ പുത്രനായ ഞങ്ങളുടെ കർത്താവിന്റെ ശതമായ യേശു മിശിഹ മൂലം നീ ഞങ്ങളെ നടത്തുകയും അവന്റെ ജാഗ്രതയാൽ ഞങ്ങൾ സഹായം പ്രാപിക്കുകയും അവന്റെ ഉത്സാഹത്താൽ അവനുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങൾ ചേരുകയും ചെയ്തതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളുന്ന നിന്റെ മഹാകരുണയിലല്ലാതെ ഞങ്ങളുടെ സ്വശക്തിയിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്കിടയാകരുത്. ഞങ്ങളുടെ തെറ്റുകളെ നീ തഴയണമേ. ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ. നിന്റെ ഏതും തോട്ടത്തിൽ ഞങ്ങളെ വസിപ്പിക്കണമേ. വിശുദ്ധ നടപടികളാൽ നിന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള എല്ലാവരെയോടും കൂടെ ഞങ്ങളെ ചേർക്കണമെന്നാണ്. നരകത്തിലെ അഗ്നിയിൽ നിന്നും അന്ധകാരത്തിനുമുള്ള വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്നിട്ട് ധാരാളമായ ദയവിൽ നിന്നും ഞങ്ങളെ നിരോധിക്കരുത്. കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ഒഴിപ്പാക്കണമേ. ഞങ്ങളുടെ ലംഘനങ്ങളും അനുസരണക്കേടും നിമിത്തം ഞങ്ങളെ നീ കുറ്റക്കാരാക്കരുത്. ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവ് വിശംസിയ എഴുന്നള്ളി നിന്റെ സിംഹാസനത്തിൽ മല്ലിരിക്കുമ്പോൾ അവന്റെ മുൻഭാഗം നാണം കൂടാതെ ലജ്ജകൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. വളരെ കൃപയുള്ളവനും മനുഷ്യസ്നേഹമുള്ളവനുമായ കാരണ്യവാനും ദരിദ്രനായ ലാസറിനോട് വലത്തുഭാഗത്തെ കള്ളിനോടും കൂടെ ഞങ്ങളുടെ അവകാശവും വാസ്തവവും വലത്തുഭാഗത്താക്കി തീർക്കണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കരുണയുള്ളവനും വളരെ കൃപയുള്ളവനും ആകുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ വിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് സ്ഥിതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആമേൻ.
ഇത്രയേക ദൈവത്തിന്റെ വലതിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. വന്ദ്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിലാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, സത്യത്തിൽ വളരെയധികം മാനസിക വ്യഥയോടെയാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മളെ സംബന്ധിക്കുന്നത്. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഈ സഭ വളരെയധികം സ്നേഹിച്ച് ആദരിച്ച ഈ സഭയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വളരെ സുസ്ഥിരമായ സേവനം നിർവഹിച്ച വന്യ ഡോക്ടർ ഒ തോമസ് അച്ചൻ കഴിഞ്ഞ ദിവസം ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാനുള്ള കാര്യം നമ്മളെല്ലാം അറിഞ്ഞതാണ്. ഒരുപക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിയ ബന്ധം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൂടിയാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങൾ കൂടിയാണെങ്കിലും അനേകരുടെ ഹൃദയത്തിൽ അദ്ദേഹം വളരെ ആഴമായ വ്യക്തിബുദ്ധി പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്താണെങ്കിലും അദ്ദേഹം അമേരിക്കയിൽ വിസിറ്റിങ്ങിനായിട്ട് വന്ന സമയങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുകയും വളരെ നല്ല രീതിയിൽ ഈ ശുശ്രൂഷയെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വന്നിയ പിതാവാണ്. വ്യക്തിപരമായി ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും ഞങ്ങളെയൊക്കെ ആത്മീയ ജീവിതത്തിന് ഉന്നതി കാണുവാൻ ആഗ്രഹിച്ച ഒരു വന്യ ഗുരുനാഥനാണ് തോമസ് അച്ചൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം കൗൺസിൽ മേഖലയിൽ അഗ്രഗണ്യന. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഒരു വൈദികൻ മറ്റാരെങ്കിലുമൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളുമായി കടന്നു വരുമ്പോൾ എങ്ങനെ അത് കേൾക്കണമെന്നും അത് ഉൾക്കൊള്ളണമെന്നും ഏത് രീതിയിലുള്ള പരിഹാരം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഞങ്ങളെ മനഃശാസ്ത്രത്തിന്റെ ആദ്യ പാഠം പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ഞാൻ ഓർക്കാറുണ്ട്, എല്ലാ വൈദികരും വിവിധ മേഖലയിൽ കഴിവുള്ളവരാണെങ്കിലും ഒ തോമസിന്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അച്ഛനെ പഠിപ്പിക്കുന്നതിന്റെ ഒരു ശൈലി നമ്മുടെ ഉള്ളിലേക്ക് ആഴമായി ഇറങ്ങുന്ന രീതിയിൽ അച്ഛനത് പഠിപ്പിക്കുന്നതും മനസ്സിലാക്കി തരുന്നതും ഒക്കെ. നമുക്കറിയാം, കൺവെൻഷൻ മേഖലകളിലാണെങ്കിലും അച്ഛന്റെ ആ ഒരു ശുശ്രൂഷ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛന്റെ പ്രസംഗം. അതിന് പ്രധാനപ്പെട്ട കാരണം അച്ഛൻ പ്രസംഗങ്ങളിൽ ദൈവവചനങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റി വളരെ ബോധ്യത്തോടുകൂടി, കാരണം അവരുടെ നിലയിലേക്ക് ഇറങ്ങി അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ, ഉൾക്കൊള്ളുന്ന രീതിയിലൊക്കെ അച്ഛൻ വളരെ നല്ല, വളരെ പ്രൗഢഗംഭീരമായി അച്ഛനെ പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. വ്യക്തിപരമായിട്ടും എനിക്കറിയാം, പല മനുഷ്യരും കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അച്ഛന്റെ അടുത്തിലേക്ക് അയക്കുമ്പോൾ, അച്ഛന്റെ അടുത്ത് സംസാരിച്ച് പോകുമ്പോഴേ അവർക്ക് ഒരുപാട് ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട്. ആ നിലയിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ വ്യക്തിത്വത്തെയാണ്, ഒരു വലിയ വ്യക്തിത്വത്തെയാണ്. നമുക്കറിയാം, സഭയുടെ വിവിധ തലങ്ങളിൽ അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അനുഷ്ഠിച്ച തലങ്ങൾക്ക് വൈദിക ട്രസ്റ്റിയായിട്ടും അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ഡയറക്ടർ, സഭയുടെ ഡയറക്ടറായിട്ടും, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൗൺസിലിംഗും മറ്റു മേഖല ഞങ്ങളുടെ വൈദിക സെമിനാരി പ്രിൻസിപ്പളായിട്ടും അധ്യാപകനായിട്ടും ഒക്കെ അദ്ദേഹം കൈ ചെല്ലാത്ത മേഖലകളൊന്നും തന്നെയില്ല. എവിടെയൊക്കെ അദ്ദേഹം ആ മേഖലയിലൊക്കെ കൈകടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം പൊന്നാക്കിയിട്ടുമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഭദ്രാസനത്തിലും പല അവസരങ്ങളിൽ പാവലി കോൺഫറൻസിന് നേതൃത്വം നൽകിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ക്ലാസ് എടുക്കുന്നു എന്ന് അറിയുമ്പോഴേ എല്ലാവരും വരും, കാരണം എന്തൊക്കെയോ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനിടയായിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കഴിവിൻ ഒരു അഗ്രഗണ്യനായിരുന്നു വന്യ ഡോക്ടർ ഒ തോമസ് അച്ചൻ. അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് അദ്ദേഹത്തിന്റെ വേർപാട് ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത, നികത്താനാവാത്ത ഒരു വലിയ വേർപാടാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം സഭയ്ക്ക് നൽകിയുള്ള കോൺട്രിബ്യൂഷനൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പല കാര്യങ്ങളിലും വ്യക്തമായ നിലപാടും ഉറച്ച നിലപാട്, ചിലയിടത്തൊക്കെ ചില ന്യൂനതകളൊക്കെ ചില സംസ്ഥാനങ്ങളിലും ആശയങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ന്യൂനതകളെയൊക്കെ മറികടക്കുന്നതായിരുന്നു ഈ സഭയോടുള്ള അദ്ദേഹത്തിന്റെയും അല്ല ഈ സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം ഒരുപക്ഷെ കേട്ടവരിലൊക്കെ വളരെ ഒരു ആഘാതമായിട്ടുള്ളത്, പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് തോമസ് വേർപെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ വൈദികരിലോ വിദ്യാർത്ഥികളിലോ മാത്രമൊന്നുമല്ല, സഭയിൽ മുഴുവൻ ഒരു ചലനം ഉണ്ടാക്കത്തക്ക വിധമാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഞാൻ ഈ അടുത്ത സമയത്ത് ഓർക്കുകയായിരുന്നു, രണ്ടു മൂന്നാളുകളുടെ ദേഹവിയോഗം സഭയ്ക്ക് ഒരുപാട് ക്ഷതമേറ്റിട്ടുണ്ടെന്നുള്ള സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ഇതിനോടനുബന്ധിച്ച് ഞാൻ ഓർക്കുകയാണ്, ഞാലേകുഴി തയ്യാറായില് ഈ അവിടുത്തെ സമയത്ത് കബറടക്കപ്പെട്ട ജോർജ് ഫിലിപ്പച്ചൻ, ഒരുപക്ഷെ ഒ തോമസ് അച്ഛൻ പ്രസംഗങ്ങൾ കൂടിയും ഇങ്ങനെ വിവിധ മേഖലയിൽ എല്ലാവരും അറിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അങ്ങനെ അറിയപ്പെടാതെ എന്നാൽ സഭയിലെ ഒരു വലിയ നെടുന്തൂണെന്ന് പോലും പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് ജോർജ് ഫിലിപ്പച്ചൻ. കാരണം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരുടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ വിശുദ്ധനായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ആ വിശുദ്ധൻ എന്നുള്ളൊരു പദത്തിന് ഒരു വ്യക്തിക്ക് ഏതൊക്കെ അലങ്കാരങ്ങൾ നമ്മൾ മനസ്സിൽ കണക്കാക്കുന്നുവോ ആ അലങ്കാരങ്ങളൊക്കെ ചേരുന്ന വ്യക്തിത്വമായിരുന്നു വന്നേ ജോർജ് ഫിലിപ്പച്ചന്റെ. അച്ഛന്റെ ദേഹവിയോഗം തീർച്ചയായിട്ടും ഈ സഭയ്ക്ക് വലിയൊരു നിശബ്ദമായി ഒരു മൂലക്കിരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന 100% അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ വിശുദ്ധനായിരുന്നു. സഭയിലെ ഏറ്റവും ഉന്നതരായ പിതാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെല്ലും എന്നുള്ളതാണ് ഞമ്മൻ ബാബാ തിരുമേനിമാർ ഉൾപ്പെടെ കുമ്പസാരിക്കാൻ ചെല്ലാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി. ഒരുപക്ഷെ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ പോലും പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് അവരുടെ ഒരു ആചാര്യനായിട്ടാണ്. അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ജോർജ് ഫിലിപ്പച്ചന്റെ. എനിക്ക് വലിയൊരു ഭാഗ്യം അദ്ദേഹം മരിക്കുന്നതിന് കുറേ നാൾ മുമ്പ് അറിയാതെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ 10 ദിവസത്തേക്ക് പോയപ്പോൾ അല്പസമയം അദ്ദേഹവുമായിട്ട് ചെലവഴിക്കാൻ കിട്ടത് എന്റെ ജീവിതത്തിന്റെ വലിയൊരു അമൂല്യ നിമിഷമായി സ്വത്തായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം കുറച്ചു നേരത്തെ സംഭാഷണം കൊണ്ട് എന്റെ ഉള്ളിൽ അദ്ദേഹം ഇട്ടത് ഒരു വലിയ ഒരിക്കലും മായാത്ത ഒരു വലിയ ഗുരുനാഥന്റെ ഒരു മൗനിയായ വലിയൊരു മുനിയുടെ സ്ഥാനമാണെന്നുള്ളത് ഞാൻ ഹൃദയത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയുടെ ആത്മായ ട്രസ്റ്റിയായിട്ട് സോറി ആത്മായ സെക്രട്ടറിയായിട്ട് വളരെ ശ്രേഷ്ഠമായ സേവനം നടത്തിയ ഡോക്ടർ അലക്സാണ്ടർ കാരക്കൽ സാറും ഈ ലോകം വിട്ട് യാത്രയായി. ബഹുമാനപ്പെട്ട ഒ തോമസ് അച്ഛന്റെ കൂടെ തന്നെ ഈ സഭയിൽ വളരെ ആദരിക്കപ്പെട്ട അദ്ദേഹം വൈസ് ചാൻസലറായിട്ടും അങ്ങനെ വിവിധ ഗവൺമെന്റ് തലങ്ങളിൽ ഔദ്യോഗിക തലങ്ങളിൽ മറ്റുള്ളവർ ബഹുമാനിക്കത്തക്ക തലത്തിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വേർപാട് തീർച്ചയായിട്ടും സഭയ്ക്ക് ഒരു വലിയ നഷ്ടമാണ്, നികത്താനാകാത്ത നഷ്ടമാണ്, സഭയ്ക്കൊരു വേദനയാണ്. എങ്കിലും നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ലോകം വിട്ടു പോകേണ്ടതാണ് എത്ര വലിയ മനുഷ്യരാണെങ്കിലും. അതുകൊണ്ട് അവരുടെ നഷ്ടം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്നാൽ ദൈവസന്നിധിയിലേക്കുള്ള അവരുടെ പ്രയാണമായി നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടുകൂടി അവരുടെ യാത്രയെ നമുക്ക് സമംഗളം പ്രാർത്ഥനാപൂർവ്വം യാത്രയയക്കാം. അവരുടെയൊക്കെ ആത്മാവിന് നിത്യശാന്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തുറന്നുള്ള അവരുടെ പ്രാർത്ഥന നമുക്കെപ്പോഴും മധ്യസ്ഥതയായി ഒരു തുണയായി നിൽക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് സഭയുടെ സഭ മുഴുവൻ ശ്ലീല പെരുന്നാളായിട്ട് കൊണ്ടാടുന്ന ദിവസമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സഭയുടെ ഒരു പെരുന്നാളാണ് ശ്ലീല പെരുന്നാള്. ഒരുപക്ഷെ ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് മറ്റാരും ലഭിക്കാത്തത് കൊണ്ട് ബലഹീനനായ ഞാൻ തന്നെയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ആ അവസരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം 15 സെപ്റ്റംബർ നമ്മുടെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ വലിയ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുന്ന ഒരു ദിനമായിട്ട് നമ്മൾ ഏറ്റവും ആദരവോടെ കാണുന്നു ഈ ദിവസത്തെ. തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചോളം ഒരു വലിയ നന്മയുടെ ഓർമ്മയായിട്ടാണ് സഭയുടെ കാതോലിക്കേറ്റ് സ്ഥാപനം നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദൈവ അനുഗ്രഹത്തിന്റെ വലിയൊരു അടയാളമായിട്ടാണ് പിതാക്കന്മാരൊക്കെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ 110th നമ്മൾ ആഘോഷിക്കുന്നത്. ഈ സഭ എന്നും ഒരു അനുഗ്രഹമായി ഒരു ചൈതന്യമായി നിലനിൽക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരി കറിയ ആലപിക്കും. അതിനുശേഷം ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് നടത്താവുന്നതാണ്. കൃത്യമായിട്ട് മേരിയെ ക്ഷണിക്കുന്നു.
കേൾക്കാമോ?
കേൾക്കാം, പഠിക്കോളൂ.
പനീരും ശ്രീഹപിതാവേ ഒരു സന്നിധി തേടി വരുന്നു, അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലവരാധ ബോധവുമായി. പനീരും ശ്രീഹപിതാവേ സ്വന്ത സുഖം മാത്രം കാംക്ഷിച്ചു ഞാൻ സ്വാർത്ഥത തൻ ഇരു കാട്ടിലൊളിച്ചു സോദരനാം. കളിയായി നിന്നിൽ നിന്നന്യനായി നിൻ മഹാത്യാഗത്തെ ഓർക്കാതെ ഞാൻ നിന്നമാം വഴികളിൽ ജീവിച്ചു പോയി എങ്കിലും മാതാവിൻ സ്നേഹത്തെ ഓർത്തിട അനുതാപപൂർവം ഞാൻ വരുന്നു കണ്ണീറും അന്യനായാൻ ചെയ്ത പാപങ്ങളെല്ലാം നീ ശിരസിൽ ഘോരമുള്ളുകണ നിന്നിനം ചിന്താൻ കാരണമായി നീ കരൾ നോവും പാപങ്ങളാൽ എങ്കിലും നാദാനി സ്നേഹത്തെയോർത്തിര അനുതാപപൂർവം ഞാൻ വരുന്നു കൈവേറും സ്നേഹപീതാവേ സന്നിധി തേടി വരുന്നു അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിൽ അപരാധ ബോധവുമായി കൈവേറും സ്നേഹപീതാവേ
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ആ മുഖത്ത് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് പലരെയൊക്കെയും ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിച്ചെങ്കിലും ആരെയും ലഭ്യമായില്ല. അതുകൊണ്ടാണ് വീണ്ടും കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്നലെ പ്രസംഗിച്ചതെന്നറിയാം. സ്ഥിരമായിട്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കെങ്കിലും ഒക്കെ ആവർത്തന വിരസത ഉണ്ടാകുമെന്നറിയാം. എങ്കിലും അദ്ദേഹം ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു മാർഗവുമില്ല. എങ്കിലും ദൈവവചന ശുശ്രൂഷ നിർവഹിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും ഒരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയോടെ ചേർത്ത് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിശദീകരിക്കാം. അതിനുശേഷം വന്നിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ എന്തെങ്കിലും ആശയങ്ങൾ സമയത്തിനോടനുബന്ധിച്ച് അച്ഛനുമതുമായിട്ട് ചേർത്ത് സംസാരിച്ചോളും. നമുക്കറിയാമല്ലോ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ക്ലീബ പെരുന്നാളിന്റെ ദിവസമായിട്ട് സഭ ആദരിക്കുന്ന ദിവസമാണ്. നമ്മുടെ കാനോലിക ക്രമീകരണ പ്രകാരം ക്ലീബ പെരുന്നാള് മോറോണായ പെരുന്നാളായിട്ട് നമ്മൾ കണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ദിവസമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഹേലനി രാജ്ഞി ക്ലീബ കണ്ടെടുത്ത് ആ കണ്ടെടുക്കുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകമുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അവരോട് ചേർത്ത് ശ്ലീബായുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യമായിട്ട് ശ്ലീബായുടെ നാമധേയത്തിൽ ഒരു ദേവാലയം രൂപപ്പെടുത്തി അത് ശുദ്ധീകരിച്ച് ലോകത്തിന് സമർപ്പിച്ച വലിയൊരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലീബ പെരുന്നാള്. ഒരുപക്ഷെ ഹേലൻരാജ്ഞി അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തുന്നതിന്റെ പിന്നിലുള്ള ചരിത്രവും നമുക്കറിയാം. പ്രിയപ്പെട്ട മകനായ കിങ് കോൺസ്റ്റന്റൈൻ അദ്ദേഹം യുദ്ധത്തിനൊരുങ്ങുന്ന അവസരത്തില് യുദ്ധഭീതിയിൽ ഇങ്ങനെ പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഭീഷണിയിൽ വേദനപ്പെട്ടിരിക്കുന്ന അവസരത്തില് ഒരു ദർശനം കാണുകയും ശ്ലീബയുടെ അടയാളം പതിച്ചുകൊണ്ട് പോകുമ്പോഴ് നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണെന്നുള്ളൊരു ദർശനം കണ്ട് അങ്ങനെ ശ്ലീബയുടെ അടയാളം വഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയും അങ്ങനെ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അതികായകരായ തങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളെ നിഷ്കരണം പരാജയപ്പെടുത്തി ജയം കൈവരിച്ചതിനു ശേഷം ആ രാജ്യം മുഴുവൻ ശക്തമായി ക്രിസ്ത്യാനികളാക്കുവാനും ശ്ലീബ ആ ദേശത്തിന്റെ ഏറ്റവും പ്രധാന അടയാളമായി ആഘോഷിക്കാനും ഒക്കെ അദ്ദേഹം കാണിച്ച ആ താല്പര്യത്തിന് പിന്നിലുള്ള മാതാ ഹെലനി രാജ്ഞിയുടെ ദർശനബോധമാണ് ഈ ശ്ലീബ കർത്താവിന്റെ ശ്ലീബ കണ്ടെത്തുവാനും ആ ശ്ലീബ ദർശിച്ച മൃതൻ ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്ന പലരിലും ഒക്കെ തോന്നും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പിന്നെ പണ്ട് കർത്താവ് മരിച്ച ശ്ലീബ കണ്ടെടുക്കുന്നു, പിന്നെ അത് ഒരു ആ സമയത്ത് ഒരാൾ മരിച്ചപ്പോൾ അയാൾ മുഖം ദർശിക്കുന്നു, അയാൾ എഴുന്നേൽക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു പക്ഷേ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു പരമാർത്ഥം അതോടൊപ്പം തന്നെ ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന് വിശ്വസിക്കത്തക്കവണ്ണം ദൈവം കാലാകാലങ്ങളിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചുമ്മാ ഒരു ഒരു ആരെങ്കിലുമൊക്കെ ചെയ്ത ചില ചില നേട്ടങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു പൊടിക്കൈയൊന്നുമല്ല. ഇത് ഓരോ കാലങ്ങളിൽ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് നയിക്കേണ്ട ഒരു ഒരു ആവശ്യകത വരുമ്പോൾ ദൈവം ചില അടയാളങ്ങൾ കാണിക്കും. നമ്മൾ പഴയ ഇത് എപ്പോഴും കാണിക്കൊന്നുമല്ല, പഴയ നിയമകാലഘട്ടം നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. മനുഷ്യന് ദുരിതം അനുഭവിക്കുമ്പോൾ ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും, അവരിൽ കൂടി ചില അടയാളങ്ങൾ കാണിക്കും, ചില അതിശയങ്ങൾ കാണിക്കും, അതിൽ കൂടി ഒരു ജനതയെ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമ്മൾ ദൈവം കാണിക്കുന്നുണ്ട്. ചരിത്രാതീത കാലം മുതൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇവിടെയും ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ നടക്കുന്നു. പിന്നീട് ശ്ലീബ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിനൊരു ഒരു ഭംഗം വന്നപ്പോൾ വീണ്ടും അത് ഉണർത്തിയെടുക്കുവാൻ തക്കവണ്ണം വീണ്ടും ദൈവം ഹെലനി രാജ്ഞിയിൽ കൂടി ഒരു അടയാളം ലോകത്തിന് കാണിക്കുന്നു. അങ്ങനെ എവിടെ വിശ്വാസം കുറയുന്നു അപ്പോഴും ദൈവത്തിന്റെ ഒരു പ്രവർത്തനം ലോകത്തിലുണ്ടാകും. ഇന്നും അത് നടക്കുന്നുണ്ടെന്നുള്ളൊരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ അതിന്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അതുകൊണ്ട് തന്നെ ഈ ശ്ലീബ പെരുന്നാളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് മലങ്കര ഓർത്തഡോക്സ് മാത്രമൊന്നുമല്ല, ഈസ്റ്റും വെസ്റ്റുമുള്ള എല്ലാ സഭകളും ഏറ്റവും പ്രാധാന്യത്തോട് ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈസന്റിൻ സഭകളൊക്കെ തന്നെയാണെങ്കിലും ഗ്രീക്ക്, റഷ്യ, റൊമേനിയ, ബൾഗേറിയ ഇത് ഈ സഭകളൊക്കെ തന്നെ ഒരുപക്ഷെ സെപ്റ്റംബർ 14th അല്ലെങ്കിലും ഓഗസ്റ്റ് 1st ഈ പിന്നെ പെരുന്നാൾ വളരെ ആഘോഷത്തോട് കാണുന്നുണ്ട്. റോമൻ കത്തോലിക്ക സഭകളാണെങ്കിൽ എല്ലാ മിക്കവാറ സഭകളൊക്കെ തന്നെ ഈ ശ്ലീബ പെരുന്നാൾ, ശ്ലീബ മഹത്വീകരിക്കുന്നതിന്റെ ആ പെരുന്നാൾ, ദ എക്സാൾട്ടേഷൻ ഓഫ് ഹോളി ശ്ലീബ എന്നുള്ള സ്ഥലത്തിൽ അതിനെ ആഘോഷിച്ച് ആ ദിവസത്തെ ആദരിക്കാറുണ്ട്. നമ്മുടെ സഭയും വളരെയധികം പ്രാധാന്യത്തോടാണ് ഈ പെരുന്നാളിനെ കാണുന്നത്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു സങ്കടവും ഒരു അമോഷവും ഉള്ളത് ഈ അടുത്ത നാളുകളിൽ കണ്ട കാര്യ ശ്ലീബ പെരുന്നാളുണ്ട്. പക്ഷെ ഇന്നും ഇന്നലെയുമായിട്ട് പല പള്ളികളിലും കുർബാന ചൊല്ലിയിട്ടുണ്ട്, മിക്കവാറും പള്ളികളിലൊക്കെ ബലിയർപ്പിച്ചിട്ടുണ്ട്, ചിലയിടത്തൊന്നും നടത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ പല പള്ളികളിലും വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പള്ളിയിൽ ഈ പെരുന്നാൾ സംബന്ധിക്കാറുള്ളൂ. കാരണം അതിന്റെ പ്രസക്തി പലർക്കും അത് മനസ്സിലാകാതെ പോകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ദൈവമാതാവിൽ 8 നോമ്പിന് പള്ളി നിറച്ച ആളും കാണും. നമ്മളതിനെ ഗൗരവത്തോടെ കാണത്തണം. ഈ വിശ്വാസത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ബലഹീനതയെ വളരെ ഗൗരവത്തോടെ കാണണം. മാതാവിന്റെ ജനനപ്പെരുന്നാളല്ല പ്രസക്തിയുള്ളത്, അതിനെ ഞാൻ കുറച്ച് കാണുമെന്നുമല്ല, അതിന് ഞാനും പോകുന്നതാണ്, സംബന്ധിക്കുന്ന ആളും എനിക്ക് താല്പര്യമുള്ള ഒരു വിശ്വാസമുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ മാതാവിന്റെ ജനനപ്പെരുന്നാളിനെക്കാളിലും അല്ലെങ്കിൽ മറ്റു പെരുന്നാളെ ശിഷ്യന്മാരുടെ ശ്ലീഹമാരുടെയും അല്ലെങ്കിൽ പള്ളിയുടെ പെരുന്നാളിനേക്കാളും ഒക്കെ വലുതാണ് കർത്താവിന്റെ പെരുന്നാൾ. കർത്താവിന്റെ എല്ലാ പെരുന്നാളും വലുതാണ്, അത് ജനന പെരുന്നാളാണെങ്കിലും ശ്ലീബ പെരുന്നാളാണെങ്കിലും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പെരുന്നാൾ, കാരണം ക്രിസ്തു ഇല്ലെങ്കിൽ മറ്റൊന്നും ഇല്ല. അപ്പൊ അതിനെ തഴഞ്ഞുകൊണ്ട് അതിനെ വിസ്മരിച്ചുകൊണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി അതിന്റെ ആവശ്യമില്ല. അത് നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ട കൂടാട പെരുന്നാളാണെങ്കിൽ ഇങ്ങനെ പെരുന്നാളുകൾ നോക്കിയാൽ ആരും പള്ളി കാണുകയല്ല, ആളുകൾ അങ്ങനെ ദൈവത്തെ ഓർക്കുന്നു എന്ന് പോലും അറിയുകയല്ല. അതെന്നിട്ട് മറ്റു പെരുന്നാളുകളെ എനിക്ക് താഴ്ത്തി കെട്ടുകയല്ല, അതൊക്കെ പ്രാധാന്യമുള്ളതാ. പക്ഷെ അതിന് ഇതിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കപ്പെടും, അത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അറിവില്ലായ്മയാണ്, അത് ആത്മീയ ജീവിതത്തിന്റെ ഒരു പോരായ്മയാണെന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ എപ്പോഴും നിലനിൽക്കണം എന്ന് ഞാൻ വളരെ ഗൗരവത്തോട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ഈ ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 6th അധ്യായത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യമാണ് 14th വാക്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 6th അധ്യായത്തിന്റെ 14th വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വളരെ സുന്ദരമായ ഒരു വാക്യമാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു 2 sentences അടങ്ങിയ ഒരു വാക്യമാണെങ്കിലും അതിന്റെ പിന്നിൽ ഉള്ള ആ അർത്ഥം വളരെ ആഴമാണ്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് ക്രൂശിക്കപ്പെടാൻ ഇടവരരുത്, സോറി, എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്, അഥവാ എനിക്ക് പ്രശംസിക്കാൻ ഇടവരികയാണെങ്കിൽ കർത്താവിന്റെ ക്രൂശിൽ കൂടി എനിക്ക് പ്രശംസിച്ചാൽ മതി. ഇത് പൗലോസ്ലിഹ പറയുമ്പോൾ ഈ വാക്യത്തിൽ ഒരുപാട് പ്രശസ്തിയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രശംസ എന്ന് പറയുന്ന പദം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് പൗലോസ്ലിഹ. ഒരുപാട് പ്രശംസിക്കപ്പെട്ട ആളുകളുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് പൗലോസ്ലിഹ. എപ്പോഴാണ് നമുക്കറിയാം, പൗലോസ്ലിഹ ശൗലാകുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകള് പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്ത പൗലോസ്ലിഹ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന വഴി ഹാരാർപ്പണമിട്ട് സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ് പൗലോസ്. കാരണം അത്രമാത്രം ആയുധവർഗം ഏന്തി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് പൗലോസ്ലിഹയുടെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ താൻ ആയിരിക്കുന്ന വിശ്വാസത്തെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം സംരക്ഷിക്കുവാൻ തക്കവണ്ണം പൗലോസ്ലിഹ ശ്രമിക്കുമ്പോൾ മറ്റുള്ളതിനെയൊക്കെ ഇല്ലാതാക്കാൻ പൗലോസ്ലിഹ വ്യഗ്രത കാണിക്കുമ്പോൾ അതിലൊരുപാട് പ്രശംസ ലഭിക്കുകയും അങ്ങനെ ആദരവ് ലഭിക്കുകയും ചെയ്ത ഒരു വലിയൊരു സദാധിപനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് പൗലോസ്ലിഹയ്ക്ക്. രാജാക്കന്മാരൊക്കെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. റോമൻ പൗരത്വവും പിന്നെ തന്റെ അറിവിന്റെ താൻ ആർജിച്ചെടുത്ത വലിയ അറിവുകളുടെ ആഴവും പിന്നെ തന്റെ ഫിലോസഫിക്കൽ ഉള്ള പഠനങ്ങളും അതിന്റെ അറിവുകളും എല്ലാം കൂടെ ചേർന്നിറങ്ങിയ ഒരു വലിയ വ്യക്തിത്വമാണ്. അപ്പൊ എപ്പോഴും ആളുകളുടെ വ്യക്തിപരമായ പ്രശംസയും ആദരവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത പൗലോസ്ലിഹ ഈ ക്രിസ്തുവിലുള്ള ബന്ധം ശക്തമായി കഴിയുമ്പോൾ പിന്നീട് നേരെ തിരിഞ്ഞു. പിന്നെ പൗലോസ്ലിഹയുടെ വ്യക്തിപരമായ പ്രശംസക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് പൗലോസ്ലിഹ ക്രിസ്തുവിലാകുന്നതിൽ, ക്രിസ്തു മഹത്വീകരിക്കപ്പെടുന്നതിൽ, അല്ലെങ്കിൽ തന്നിൽ കൂടി ക്രിസ്തു പ്രശംസിക്കപ്പെടുമ്പോഴാണ് പൗലോസ്ലിഹ സ്വയം ഉള്ളിന്റെ ഉള്ളിൽ ആനന്ദം കിട്ടുന്നത്. എനിക്കോ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആ പ്രശംസ പൗലോസ്ലിഹ ഏൽക്കുന്നത് ആ ക്രൂശിനെ ജീവിതത്തിൽ പ്രാപ്യമാക്കിക്കൊണ്ടാണ്. അപ്പം ഈ ക്രൂശ് വഹിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പൗലോസ്ലിഹ. എനിക്കത് പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ എല്ലാം വായിക്കുമ്പോൾ ഈ ക്രിസ്തു ക്രൂശിൽ കയറിയെങ്കിലും ക്രിസ്തു ക്രൂശിനെ പറ്റി അധികം പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം അത് പറയാനുള്ളതെല്ലാം ക്രൂശിൽ കാണിച്ച വ്യക്തിത്വമാണ് കർത്താവിന്റെ. എന്നാൽ പൗലോസ്ലിഹ ആ തന്റെ ലേഖനങ്ങളിൽ മുഴുവൻ മറ്റുള്ള സ്ലിഹ എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൗലോസ്ലിഹ ഈ ക്രൂശ് എന്ന് പറയുന്ന അതൊരു ഒരേ സമയം ക്രൂശ് എന്ന് പറയുന്ന ആശയത്തെയും അതേസമയം ക്രൂശ് എന്ന് പറയുന്ന അടയാളത്തെയും പൗലോസ്ലിഹ വളരെ ഗൗരവമായിട്ട് കാണുകയും തന്റെ ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ അതിന്റെ പ്രാധാന്യത്തെ ലോകത്തെ അറിയിക്കുകയും തന്റെ ജീവിതത്തിൽ കൂടി അത് സ്പഷ്ടമാക്കുകയും ചെയ്ത ഒരു 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 വ്യക്തിത്വമാണ് പൗലോസ്ലിഹ നമ്മൾ കാണുക. ഇവിടെ പൗലോസ്ലിഹ പറയുകയാണ്, എനിക്കൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കൊരു പ്രശംസ കിട്ടുന്നത് കർത്താവിന്റെ ക്രൂശിൽ കൂടി മാത്രമാണ്. ഓൺലി ദ വേ ഓഫ് ദ ക്രോസ്, ക്രിസ്തു ആകുന്ന ക്രൂശിന്റെ പാതയിൽ കൂടി ലഭ്യമാകുന്ന നന്മ എന്റെ ജീവിതത്തിൽ, പ്രശംസ എന്റെ ജീവിതത്തിൽ മതി എന്ന് പൗലോസ്ലിഹ വ്യക്തമാക്കുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത് ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് പൗലോസ്ലിഹ കണക്കാക്കുന്നത്. ഞാൻ എനിക്ക് ഈ വീട്ടില് ഒഴിവ് സമയം കിട്ടുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായി ഈ തടി കൊണ്ടുള്ള വർക്കുകളൊക്കെ, കൊച്ചു കൊച്ചു പണികളൊക്കെ ഞാൻ ചെയ്യും. ഞാൻ അടുത്ത സമയത്ത് ഒരു പക്ഷേ ആരോ കണ്ടു കാണും, ഞാൻ വീട്ടിൽ ത്രോണോസ് ഒക്കെ വീട്ടിലുണ്ടാക്കി തടി കൊണ്ട് ഞാൻ കടയിൽ നിന്ന് അന്നിട്ട് സാമഗ്രികളൊക്കെ വാങ്ങി. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മുടെ ബോസ് അത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ, കർത്താവും ഒരു കർത്താവിന്റെ കുടുംബം തൊഴിൽ കാർപ്പന്ററിന്റെ വർക്കാണ് നമുക്കറിയാം. അതുകൊണ്ടൊന്നും അല്ല, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഈ തടി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും. ഇത് ചെയ്തു കഴിയുമ്പോൾ ആരെന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് വീട്ടിൽ അത് കൂടുതൽ ചെയ്യും. ആ മേഖലയിൽ നല്ല പുരോഗതി ഞാൻ കണ്ടെത്തുന്നുണ്ട്. പിന്നെ അത് ഉയർന്നു വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം, വല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പൊ ആ ഒരു മേഖലയിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എങ്ങനെ എന്തെങ്കിലും ഇനി ചെയ്തുകൊണ്ടിരിക്കും, ഒന്നിയില് ത്രോണോസോ അല്ലെങ്കിൽ കിളിക്കൂടുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഈ തടി കൊണ്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ എന്റെ സാധാരണ എന്റെ മോൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നൊന്ന് വട്ടം ഇട്ട് നടക്കുക, ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം കണ്ട് വട്ടം ഇട്ട് പോയി കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനം ഇങ്ങനെ കാണാതെ വരും. അപ്പൊ ഒന്നര രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇങ്ങനെ അവിടെ നിന്നുകൊണ്ടൊരു പണി ചെയ്തുകൊണ്ടിരിക്കുക. ഈ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചുറ്റിക ഹാമർ ഇങ്ങനെ നോക്കി, നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല. അവിടെ എല്ലാം പണി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് എന്റെ മോൻ അവിടെ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങിയായിരുന്നു, അവനത് ചൂണ്ടിക്കൊണ്ടു പോയാന്ന്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവനെ വിളിച്ചു. രണ്ടാഴ്ച വിളിച്ചിട്ട് കേൾക്കാഞ്ഞു കൊണ്ട് ഞാൻ ആഞ്ഞ് ഉറക്കൊക്കെ വിളിച്ചപ്പോ ആശാൻ മനസ്സിലായി ഞാൻ അവിടെ പണിയാൻ ഉപയോഗിച്ചിരുന്ന സാധനം എടുത്തോണ്ട് പോയതിന്റെ ദേഷ്യത്തില് അപ്പ ചൂടാകുന്നു വന്ന്. അപ്പൊ ഞാനൊരു വടിയൊക്കെ എടുത്തുകൊണ്ട് അവന് രണ്ടടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നേരത്ത് ഇവൻ എന്റെ അടുത്തേക്ക് വന്നു. അവന്റെ ഒരു കയ്യില് ചുറ്റികയും മറ്റേ കയ്യില് ഒരു കുരിശുമുണ്ട്. പ്രസാദ് വെച്ച് കഴിഞ്ഞാല് അവൻ അവിടെ ഇരുന്ന ഞാൻ പണിയാൻ വെച്ചിരുന്ന രണ്ട് കൊച്ചു തടികൾ എടുത്തോണ്ട് പോയി ഒരാണിയും എടുത്ത് ചുറ്റികയും എടുത്ത് ആ രണ്ട് തടികൾ ചേർത്ത് വെച്ച് ഉക്ക് കുരിശാക്കി കൊണ്ടുവന്നു. അപ്പൊ അവൻ ഈ കുരിശും കൊണ്ട് വന്നപ്പോഴ് എനിക്ക് അവനോട് അടിക്കാനുള്ള ഒരു മനോഭാവം മാറി, എനിക്കൊരു സന്തോഷം വന്നു. അപ്പൊ ഞാൻ പറയാൻ വന്നത് എനിക്ക് ഇത്രയും ദേഷ്യം വന്ന് തല്ലാൻ തുടങ്ങിയിട്ടും എന്റെ മകന്റെ കയ്യിലിരിക്കുന്നത് കുരിശ് കണ്ടപ്പോഴ് എന്റെ ദേഷ്യം മാറി ആ അടിക്ക് പകരം ഒരു സന്തോഷമായിട്ട് മാറി. അപ്പൊ അവന് തല്ലുകൊള്ളുന്നതിന് പകരം അവന്റെ കയ്യിലിരിക്കുന്ന കുരിശ് അവനൊരു രക്ഷയായിട്ട് മാറി എന്നുള്ളത്. അപ്പൊ ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രക്ഷയുടെ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും നമുക്ക് തല്ലുകൊള്ളേണ്ട, അപമാനമേൽക്കേണ്ട, വേദന ഏൽക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഈ കുരിശ് നമുക്ക് രക്ഷയായിട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ കുരിശിനൊരു പ്രശ്നം അറിയാം. ഞാൻ ഈ കുരിശ് അവന്റെ കുരിശിരുന്നപ്പോഴ് ഞാൻ അഭിനന്ദിച്ചു. ഏതായാലും നീ ആദ്യമായിട്ടൊരു തടി കൊണ്ടൊരു അപ്പന്റെ പണി പിന്നെ നീ ഇങ്ങനെ പിന്തുടർന്നപ്പോഴ് ആദ്യമായിട്ട് രണ്ട് തടി കൊണ്ടുവന്നപ്പോഴ് ആ തടി ഒരു കുരിശാക്കി മാറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ട് തടി ചേർത്ത് വെച്ചാൽ കുരിശാകാൻ എളുപ്പമാണ്, പക്ഷെ എല്ലാ കുരിശും അത് കർത്താവിന് കുരിശാകണം എന്നില്ല. കുരിശുണ്ടാക്കാൻ എളുപ്പമാണ്, രണ്ട് തടി ചേർത്ത് വെച്ചാൽ ഒരു കുരിശാകും, പക്ഷെ നാം ഉണ്ടാക്കുന്ന കുരിശുകളൊക്കെ അത് കർത്താവിന്റെ കുരിശാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ കുരിശുകളും കർത്താവിന്റെ കുരിശല്ല. കർത്താവിന്റെ കുരിശ് അത് വേറെ അവസ്ഥയാണ്. ഒരിക്കല് ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡാലസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഹൂസ്റ്റൺ ഡാലസിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആ രീതിയിലുള്ള ചെറുപ്പക്കാരനാണ്. ഒരു വളരെ മോശമായ വസ്ത്രം ധരിച്ച് നമ്മൾ കണ്ടാൽ അറിയാം, ഒരു ഒരു നമ്മൾ കാണാൻ ഒരു കഞ്ചാവ് ടൈപ്പാന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഞാൻ അവനെ ശ്രദ്ധിച്ചു, അങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നതാണ്, അവനെ ഞാൻ ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ തൊട്ട് മുമ്പിൽ അവനിരിക്കുന്നത്, അവര് രണ്ട് കാതുകളിൽ ഓരോ കുരിശ് ഇങ്ങനെ ഞാത്തിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അമർഷവും ദേഷ്യമൊക്കെ തോന്നി. കാരണം നമ്മൾ വളരെ ആദരവോട് കഴുത്തിൽ അണിയുന്ന കുരിശ്, ഇവർ വളരെ ലാഘവത്തോട് രണ്ട് ചെവിയിൽ അത്തരം രീതിയിൽ, ഒരുപക്ഷെ അവനൊരിച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ച് ചെയ്തി കുരിശിട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ തന്നെ പ്രാധാന്യം കണ്ടു. പക്ഷെ ഇങ്ങനെ കണ്ടപ്പോഴ് എനിക്ക് അവനോട് വളരെ ദേഷ്യവും, അവനോട് ചന്ന് രണ്ട് ഒരുപക്ഷെ മലയാളം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്ന ദേശത്തോട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതായിരുന്നു, പറയാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇതങ്ങനെ ഇടയായില്ല. പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഞാൻ ഒരു ഒരു വേദനയോടെ ഓർത്തൊരു കാര്യമുണ്ട്. അവര് ചെവിയിൽ കുരിശണിഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ കഴുത്തിൽ കുരിശണിഞ്ഞിട്ടുണ്ട്. അവനിത് അടഞ്ഞ് ഈ അണിയുമ്പോഴ് ഇതിന്റെ പ്രാധാന്യം അറിയാതെ അണിഞ്ഞിട്ടുള്ളത്, പക്ഷെ ഞാനിത് അണിഞ്ഞിട്ടുള്ളത് ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടാണ്. പക്ഷെ ഇതിന്റെ പ്രാധാന്യം അറിയാതെ അവൻ കുരിശണിയുമ്പോഴും ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് ഞാൻ ഈ കുരിശണിയുമ്പോഴും അവനും ഞാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ ഈ കുരിശ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിയോഗിക്കപ്പെട്ട എന്നിലെ ജീവിതത്തെ പറ്റിയൊക്കെ ഒരുപക്ഷെ ഒരു നിമിഷം ഭയാനകതയോട് ഞാൻ ഓർക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് ഞാനും നിങ്ങളുമൊക്കെ കുരിശുണ്ടാക്കുന്നവരും കുരിശണിയുന്നവരുമാണ്, പക്ഷെ നാം അണിയുന്ന കുരിശുകളൊക്കെ അത് കർത്താവിന്റെ കുരിശാണോ അല്ലെങ്കിൽ കർത്താവിന്റെ കുരിശിൽ പങ്കാളികളായിട്ടാണോ ഞാനും നിങ്ങളും ഇത് അണിയുന്നത്, അതോ ഒരു ആഡംബരത്തിന് വേണ്ടി ഒരു അലങ്കാരത്തിന് വേണ്ടിയാണോ ഈ കുരിശണിയുന്നുള്ളത് ഒരുപക്ഷെ വല്ലപ്പോഴുമൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ആ സമയം എന്റെ മനസ്സിൽ ഞാൻ ഞെട്ടലോട് ഓർത്തത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ നമുക്കറിയാമല്ലോ കത്തോലിക്ക സഭയുടെ ഒരു ഒരു വിനോദമുണ്ട്, ഞാൻ സഭയെ കുറ്റം പറയുകയല്ല എങ്കിൽ തന്നെയും പറയേണ്ടി വരുന്നുകൊണ്ട് പറയുന്നതാണ്. ഈ ഏതെങ്കിലുമൊക്കെ ഈ ഒഴിവ് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കിട്ടുമ്പോഴും മൂല കിട്ടുമ്പോഴ് അവിടെ കൊണ്ട് കുരിശ് വെക്കും, പിന്നെ പതിയെ പതിയെ ആ സ്ഥലം അവരുടേതാക്കി മാറ്റും. അത് പിന്നീട് പലപ്പോഴും റോഡുകളൊക്കെ പണിയുമ്പോൾ ആളുകൾക്ക് തടസ്സം ഉണ്ടാകും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും സാമൂഹിക പ്രശ്നമായിട്ട്. ഈ കുരിശുണ്ടാക്കുന്ന എല്ലാം അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെതായ സ്ഥലം പണം കൊണ്ടെത്തി അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെ ഒത്തിരി ചെയ്യുന്നുണ്ട് ഇല്ലെന്നുള്ളതല്ലേ പറഞ്ഞത്. പക്ഷെ അല്ലാത്തതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലാത്തതൊക്കെ, അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തിൽ ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു വഴിയരികിൽ ഇതുപോലെ ഒരു കുരിശ് വെച്ച സമയത്ത് ഈ കുരിശ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊക്കെ ചില വിഷയങ്ങളുണ്ടായി. പക്ഷെ ഉണ്ടാക്കിയ കുരിശ് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മതപരമായ പ്രശ്നമായിട്ട് മാറുമല്ലോ. അങ്ങനെ വന്ന് അത് വഴി അവസാനം ഗവൺമെന്റ് തലത്തിലെത്തി. ഗവൺമെന്റ് തലത്തിൽ ഈ ചർച്ച വന്നപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രി അദ്ദേഹം ഒരു അഭിപ്രായം ഇങ്ങനെ എഴുതി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ കുരിശ് പിഴുതുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഒരു പക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആരിക്കൂടെയും കിട്ടുകയാണ്, എനിക്ക് വളരെ ആകർഷിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ആ കുരിശ് ധൈര്യമായിട്ട് മാറ്റിക്കോ, കാരണം ആ കുരിശ് ക്രിസ്തുവിന്റെ കുരിശല്ല. അല്ലെ, വളരെ അത് ആകർഷിച്ച ഒരു പദം, ധൈര്യമായിട്ട് ആ കുരിശ് മാറ്റിക്കോ, കാരണം ആ കുരിശ് ക്രിസ്തുവിന്റെ കുരിശല്ല. അപ്പൊ എന്താണ് ക്രിസ്തുവിന്റെ കുരിശ്? അപ്പം ഒരു അക്രൈസ്തവനായ ഒരു മന്ത്രിയുടെ മനസ്സിൽ ആ വഴിയെ കാണുന്ന കുരിശിനേക്കാൾ വ്യത്യസ്തമാണ് കുരിശിന്റെ യഥാർത്ഥ കുരിശ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിലും നമ്മൾ അറിയുന്നതിലും മറ്റെന്തോ പ്രത്യേകതകളുള്ള കുരിശാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ക്രിസ്തു ഒരിക്കലും കുരിശുണ്ടാക്കിയിട്ടുള്ള വ്യക്തിയല്ല. കർത്താവ് ഒരുപക്ഷെ കർത്താവിന്റെ പിതാവ് ജോസഫൊക്കെ ഈ മരപ്പണിക്കാരനാണെങ്കിലും എങ്ങും കർത്താവ് കുരിശുണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. പക്ഷെ കുരിശ് കർത്താവ് കുരിശുണ്ടാക്കിയില്ല, കർത്താവ് കുരിശായിട്ട് മാറുകയാണ്. കർത്താവ് കുരിശുണ്ടാക്കിയില്ലെങ്കിലും കർത്താവ് കുരിശായിട്ട് മാറുകയാണ്. നമ്മളൊക്കെ കുരിശുണ്ടാക്കുന്നുണ്ട്, കുരിശുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ കുരിശായിട്ട് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്റെ നിങ്ങളുടെ ജീവിതമൊക്കെ ഈ ശ്ലീഹാ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഇതിൽ നമ്മൾ വിശ്വാസത്തോടുകൂടി പങ്കാളികളാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകട്ടെ, അണിയാൻ മാത്രമല്ല ഉള്ളതല്ല കുരിശ്, ആകാനുള്ളതാണ് കുരിശ്. ഒരാൾ കുരിശാകുന്നത് ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞപ്പോ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരുവൻ പരിപൂർണമായി ക്രിസ്തുവിനോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവനോട് അവന്റെ ഇഷ്ടത്തോട് യോജിക്കുമ്പോൾ അവനറിയാതെ ക്രിസ്തുവിന്റെ കുരിശായിട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും. നമുക്കറിയാമല്ലോ, ഇന്ന് ഇന്ന് വിവിധ മേഖലയിൽ ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്, അവരെയൊക്കെ സമൂഹം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ ബഹുമാനവും ആദരവുമൊക്കെ അവർ മൺമറയുമ്പോൾ മാറ്റപ്പെടുന്നതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത ഔദ്യോഗിക മേഖലകളിലൊക്കെ എത്താൻ നമ്മളൊന്ന് പ്രയത്നിച്ചാൽ എളുപ്പമാണ്. ഒരുപക്ഷെ ഒരു നല്ലൊരു ഡോക്ടറാകാനോ, അല്ലെങ്കിൽ ഒരു നല്ല ഉയർന്ന ഐ ടി മേഖലയിൽ പ്രവർത്തിക്കാനോ, അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടറാകാനോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഭരണ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചാൽ ആകാവുന്നതാണ്. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ ക്രിസ്തുവിന്റെ കുരിശായിട്ട് മാറാൻ ഏറ്റവും വലിയ പാടാണ്. അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അല്ലെങ്കിൽ 10-15 വർഷം കൊണ്ട് കഴിയുന്നതല്ല, ഒരു ജീവിതം മുഴുവൻ അതിന് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞ സ്ഥാനികളൊക്കെ ഒരുപാട് ലോകത്തിലുണ്ട്. പക്ഷെ ലോകത്തിൽ അധികമില്ലാത്ത സ്ഥാനികളാണ് ഈ വിശുദ്ധരെന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരെ തിരിച്ചറിയുന്നത് ഈ ലോകം വിടുമ്പോഴായിരിക്കും. കാരണം ജീവിതത്തിന്റെ പരിപൂർണത എത്തുമ്പോഴാണ് അവർ വിശുദ്ധരായിരുന്നെന്ന് പലപ്പോഴും ലോകം മനസ്സിലാക്കും. അവരുടെ അഭാവമാണ് അവർ വിശുദ്ധരായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്നത്. ഞാൻ മുമ്പ് പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞ ജോർജ് ഫിലിപ്പച്ചനെ പറ്റിയൊക്കെ ഒരുപക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു അവസ്ഥ അതാണ്. അവരൊന്നും അധികം അറിയപ്പെട്ടിട്ടുള്ളവരല്ല ജീവിച്ചിരുന്നപ്പോൾ. അവരൊക്കെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി വരാം. തന്റെ അടുത്ത് സമീപിച്ച കുറെ ആളുകളിലൊക്കെ അവര് താകിയിരിക്കുന്ന ക്രിസ്തുവിന്റെ വിത്തെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതൊക്കെ അവരൊക്കെ വിട്ടുപോയപ്പോഴാണ് അവരുടെ അഭാവം ഈ ലോകത്തിന്റെ തന്നെ നഷ്ടമായിട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരു വിശുദ്ധനെ ഒരു വിശുദ്ധൻ രൂപപ്പെട്ട് വരിക എന്ന് പറയുന്നത് ഒരു ഒരു ആയുസിന്റെ മുഴുവൻ പ്രയത്നത്തിന്റെ പ്രതിഫലമാണ്. മറ്റെല്ലാ മേഖലകളും ഉണ്ടായി വരാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ ഇത് ഉണ്ടായി വരാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യം. അതിനുമുമ്പ് പൗലോസ് ശ്ലീഹ എന്തൊക്കെയായിരുന്നു, പക്ഷെ പൗലോസ് ശ്ലീഹയ്ക്ക് മനസ്സിലായി ഇതൊന്നും ഞാൻ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് എന്റെ ഒരു ധാരണയായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് ആ ക്രിസ്തുവിന്റെ ക്രൂശ് അത് ആ ഒരു ചൂടടയാളം ചങ്കിൽ ചേർത്ത് വെച്ചപ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങൾ ഈ സമയത്ത് പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളേണ്ടവരാണ്. അത് വെറും അഭിമാനം കൊള്ളുക എന്നുള്ളതല്ല, ആ കുരിശ് ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളിൽ ഒരു അഭിമാനമായിട്ട് രൂപപ്പെടുന്നത്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ തന്റെ 1 ലേഖനം 2:24 ഒന്ന് പത്രോസ് 2:24 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണറാൻ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണറാൻ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉടലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായവെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. നമ്മൾ വലിയൊരു ക്രിസ്തുവിന്റെ കുരിശടയാളം നെഞ്ചത്ത് വെക്കുമ്പോൾ നമ്മൾ വലിയൊരു തിരിച്ചുവരവാണ് നൽകുന്നത്. ഇവിടുന്നാണ് ക്രിസ്തുവിലേക്കുള്ള, ലോകത്തിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. അതാണ് പൗലോസ് ലീഗ തന്റെ വാക്യത്തിന്റെ, ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിന്റെ രണ്ടാം ഭാഗം ചേർത്ത് വെക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഇഷ്ടവുമായിട്ടുള്ള സന്ധിബന്ധങ്ങളിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതോട് യാതൊരു ബന്ധവുമില്ലെന്നാ പൗലോസ് ലീഗ പറയുന്നത്. കാരണം ലോകത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവാണ്, ആ മടങ്ങിവരവ് ക്രിസ്തുവിലേക്കാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാനും നിങ്ങളൊക്കെ ലോകത്തിൽ ജീവിച്ചു, ലോകത്തിൽ നമുക്ക് തരുന്ന ചില സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുറെയൊക്കെ അനുഭവിച്ചു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു റിമൈൻഡ് നമുക്കുണ്ടാവണം, ഇതൊരു നമ്മുടെ ജീവിതം ഒരു തിരിച്ചുവരവിന്റെ ജീവിതം കൂടാ. നമ്മുടെ ജീവിതം ഒരു തിരിച്ചുവരവാ. ആ തിരിച്ചുവരവ് ക്രിസ്തുവിലേക്കുള്ളൊരു തിരിച്ചുവരവാ. ആ തിരിച്ചുവരവിനൊപ്പം ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും വലിയ ആയുധം കുരിശാണ്. ആ കുരിശ് ഒരടയാളമായിട്ട് നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും ആ അടയാളത്തിന്റെ അപ്പുറം ഒരനുഭവമായിട്ട് ആ കുരിശ് നമ്മളിൽ സാക്ഷ്യത്തിലേക്ക്, ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവരട്ടെ. പരിശുദ്ധനായ പൗലോസ് ലീഗ നമ്മളെ ഓർപ്പിക്കുന്ന ഈ വാക്യം എപ്പോഴും നമ്മുടെ ചിന്തയുടെ നവോമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ചൂടടയാളം ഹൃദയത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് ലോകത്തിന് പ്രകാശിക്കുന്നവരെ ജീവിപ്പാൻ നമുക്ക് ഇടവരണം. ഈ ശ്ലീവ പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും ആഘോഷങ്ങളും ഒക്കെ അതിനൊരു മുഖാന്തരമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിന്റെ ധന്യമാത്ര മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട രാജേഷനും കൂടി നമ്മളെ ആധുനികമായിട്ട് വർത്തമാനകാലത്ത് നടന്ന ചില സംഭവങ്ങളെ കേൾക്കുകയും അതിൽ നിന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാകുന്ന യേശുക്രിസ്തുവിന്റെ പിന്നെ ശ്ലീബ പെരുന്നാളിന്റെ ഇതേയും അതിൽ നിന്ന് ക്രിസ്തു പൗലോസിന്റെ ലേഖനത്തെ കുറിച്ചും ആസ്പദമാക്കി അച്ഛന് വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു. അച്ഛന്റെ എല്ലാ പ്രസംഗങ്ങളും ഒരു കണ്ടംപററി സബ്ജക്റ്റിൽ കൊണ്ടുവന്നിട്ട് അത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നു എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ അച്ഛനെ രണ്ട് മൂന്ന് വ്യക്തികളെ കുറിച്ച് പ്രത്യേകമായിട്ട് ഓർത്ത ഡോക്ടർ ഓ തോമസ് അച്ഛന്, അതുപോലെ ഫാദർ ജോർജ് ഫിലിപ്പ് അച്ഛന്, അലക്സാണ്ടർ കാരക്കലെ, ഇവരെയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഈ ജോർജ് ഫിലിപ്പ് അച്ഛനും ഓ തോമസ് അച്ഛനും നോക്കിക്കഴിഞ്ഞാൽ കൊടുങ്കാറ്റിൽ ദൈവത്തെ ദർശിച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഓ തോമസ് അച്ഛൻ. എന്നാൽ മൗനത്തിൽ ദൈവത്തിന് ദർശനം സാധ്യമാക്കി തീർത്തിയ ഒരു വ്യക്തിയാണ് ജോർജ് ഫിലിപ്പ് അച്ഛൻ. ഇവരെല്ലാവരും ദൈവിക സാന്നിധ്യത്തെ മനുഷ്യന് വേണ്ടിയിട്ട് ഉപകരിച്ച് മനുഷ്യനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച ഓരോ ചെറിയ ആയുധങ്ങളാണ്. അവരുടെ ജീവിത അവസാനം സഭയ്ക്ക് സമൂഹത്തിനും വളരെയധികം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അങ്ങനെയാണെന്ന് ഇന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുകയും ചെയ്യുന്നു. അതുപോലെ ഗലേഷ്യ ലേഖനം 6:14 അവതരിക്കുന്നത്, എനിക്ക് പ്രശംസിക്കുവാനുള്ളത് ക്രിസ്തുവും അവന്റെ കുരിശുമാണ്. ഇനേഷ്യ ലേഖനത്തിന്റെ ആരംഭത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധനായ പൗലോസ് ആ ലോക്കൽ ചർച്ചുകൾക്കായിട്ടുള്ള ഗലേഷ്യ എന്ന പ്രൊവിൻസിലുള്ള ചർച്ചുകൾക്ക് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് കണക്കപ്പെടുന്നത്. അതിനകത്ത് ജൂഡൈസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മതാനുചാരികളെ ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ യഹൂദമതത്തിന്റെ തത്വങ്ങളെ പിടിച്ചു മുറുകെ പിടിച്ചുകൊണ്ട് അവരെ അതിൽ നിന്നും മാത്രമേ സാൽവേഷൻ ഉണ്ടാവൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അതിന് ജൂഡൈസേഴ്സ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവര് പറയുന്നു സർക്കംസിഷൻ തന്നെ അത്യാവശ്യമാണ്, നിങ്ങൾ ക്രിസ്ത്യാനി ആയാലും സർക്കംസിഷൻ വേണം. അതുകൊണ്ട് പിന്നെ സർക്കംസിഷൻ ഇല്ല സാൽവേഷൻ ഉണ്ടാകത്തില്ല എന്ന് ഒരു ടീച്ചിങ് ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് ദൈവത്തിന്റെ ഗ്രേസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ആ സഭയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ് ലീഗ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ ഗലേഷ്യ ലേഖനം എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒടുവ കാര്യങ്ങളുണ്ട്. ഏകദേശം 45 പ്രാവശ്യം അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ പേര് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തില്. 45 പ്രാവശ്യം. അപ്പം ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു 3 വർഷക്കാലം പൗലോസ് എവിടെയായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ടൊന്നും വേദവസ്തുത്തിൽ പറയുന്നില്ലെങ്കിലും പൗലോസ് അറേബ്യയിലെ 3 വർഷക്കാലം ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. മൗനവ്രതത്തിൽ അവിടെ കഴിഞ്ഞുകൂടി എന്നും, അല്ലെങ്കിൽ അറേബ്യ എന്ന് പറയുമ്പോൾ സീനായ് മരുപ്രദേശത്തെ ഹൊറേബ് പർവ്വതങ്ങളുടെ താഴ്വരകളിലോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലോ താമസിച്ചുകൊണ്ട് ദൈവിക ദർശനങ്ങളെ കൂടുതലായിട്ട് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസിന് യേശു ക്രിസ്തു അതുവരെയും ഒരു നികൃഷ്ട മനുഷ്യനായിട്ട് ഒരു വെറുമൊരു ക്രിമിനലായിട്ട് കണ്ട ക്രിസ്തുവിനെ കുരിശിനെ അധിക്ഷേപിച്ചുകൊണ്ട് നടന്ന പൗലോസ് പിന്നീട് ആ ക്രിസ്തുവിനെ അറിയുന്നതിനും ആ ക്രിസ്തുവിന്റെ കുരിശ് ഒരു ഉപകരണമാക്കി രക്ഷയുടെ ആയുധമാക്കി തീർക്കുന്നതിന് സാധിച്ചതിന്, അതിനെ പ്രശംസിക്കുന്നതിന് സാധിച്ചതിന് ആ പൗലോസിന്റെ ആ 3 വർഷത്തെ സമയവും, അതുപോലെ പൗലോസിനെ പരിശുദ്ധാത്മാവ് നടത്തിയതായിട്ടുള്ള വിധവും നമുക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്നും മറ്റു നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഈ ന്യൂ പൗലോസ് ഹി ന്യൂ ദ ക്രോസ്, ഈ ക്രോസ് കുരിശ് എന്ന് പറയുന്നതിന് പൗലോസ് കൊടുത്തിരിക്കുന്നത് യേശു ക്രിസ്തു ആ കുരിശിൽ മരിച്ചതുകൊണ്ട് ആ കുരിശിനൊരു മാഹാത്മ്യം ഉണ്ടായി. അപ്പം കുരിശിനേക്കാട്ടിലും ഇമ്പോർട്ടന്റ് ക്രിസ്തു ആണ്. പക്ഷേ ആ ക്രിസ്തുവിന്റെ മരണത്തിന് രക്ഷയുടെ ഉപാധിയാക്കി തീർത്ത കുരിശിനെ ഞാൻ എന്നും അനുകരിക്കുന്നു, അല്ലെങ്കിൽ അവദാനം ചെയ്യുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ധൈര്യം പൗലോസിനുണ്ടായത് പിന്നെ ആ യേശു ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ ദേർ ആർ 2 കൈൻഡ്സ് ഓഫ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഒന്ന് ക്രിസ്ത്യൻസും ആൻഡ് ക്രോസ്. ഒന്നിന് ക്രോസ്ലെസ് ക്രൈസ്റ്റും ക്രൈസ്റ്റ്ലെസ് ക്രോസും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ്ലെസ് ക്രൈസ്റ്റ്, അതായത് കുരിശില്ലാത്ത ക്രിസ്തുവും, ക്രൈസ്റ്റ്ലെസ് ക്രോസ്, ക്രോസില്ലാത്ത ക്രിസ്തുവും, ഈ രണ്ട് സംഗതിയും ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. യേശു ക്രിസ്തുവിനെ മാത്രം മതിയെന്ന് പറഞ്ഞു നടക്കുന്ന ആധുനിക അല്ലെങ്കിൽ നിയോ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ, അവർക്ക് ക്രോസിന്റെ ആവശ്യമില്ല, അവർക്ക് ക്രൈസ്റ്റ് മാത്രം മതി. സോ ദേ ബിക്കെയിം എ ക്രോസ്ലെസ് ക്രൈസ്റ്റ്. ദാറ്റ്സ് എ ഫ്രീഡം, ദാറ്റ് ഇസ് ഗോസ്പെൽ ഓഫ് ദ പ്രോസ്പെറിറ്റി ഗോസ്പെൽ. ഇതൊക്കെയാണ്. എന്നാൽ യേശു ക്രിസ്തു ഇല്ലാത്ത കുരിശും അതും തെറ്റാണ്. യേശു ക്രിസ്തുവോട് കൂടി തന്നെ കുരിശും ആവശ്യമാണ്. കുരിശിനെ മാത്രം നമ്മൾ വന്ദിക്കുകയോ അല്ലെങ്കിൽ ആരാധിക്കുകയോ ചെയ്യുകയല്ല, അത് യേശു ക്രിസ്തുവോട് കൂടിയാണ്. അതുകൊണ്ട് ക്രിസ്തുവും കുരിശും ഒരുപോലെ പോകേണ്ടതാണ്. വേറെ ക്രോസ് ഈസ് അനദർ ഇസ് എ ക്രോസ് ഇസ് എ കോൺട്രവേഴ്സി ബട്ട് ഇറ്റ് ഇസ് എ ക്രൈസ്റ്റ് ഇസ് എ കോംപ്രമൈസ് എന്നാ പറയുന്നത്. യേശു ക്രിസ്തുവില് മാത്രമാണ് ഈ കുരിശ് പോകുന്നത്. അതുപോലെ കുരിശിൽ കൂടി ഉള്ള രക്ഷയെ അനുവാദമാക്കി തീർക്കുന്നതിന് ക്രിസ്തുവും അത്യാവശ്യമാണ്. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ഒന്നിച്ച് പോകുന്നതാണ്. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വളരെ വ്യക്തമായിട്ട് ഉദാഹരണങ്ങളോടുകൂടിയും അച്ഛനത് വ്യക്തമാക്കി കാണിച്ചു തന്നു. അത് നമുക്കൊരു വലിയൊരു മാതൃകയാക്കി തീർക്കുന്നതിനും അംഗലേശ്യ ലേഖനം വായിക്കുമ്പോൾ എന്താണ് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛന്റെ ജീവിതത്തിൽ നിന്നും അച്ഛന്റെ ദൈനംദിന ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കാണിച്ചതിന് ദൈവത്തെ സ്തുതിക്കാം. അച്ഛനതിനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അച്ഛാ. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഈ പ്രാർത്ഥന പേരുകൾ വായിച്ചതിന് ശേഷം അച്ഛൻ തന്നെ എന്ന് പ്രാർത്ഥിച്ചേക്കണേ. പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് ഒരു പോൾ ഫിലിപ്പിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തോമസ്, സജി ആൻഡ് റോഹാൻ ഒരേ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സജി ദൈവസന്നിധിയിൽ ഓർക്കാം. ഷാനറ്റിനെ ഓർക്കാം. സോനു ജെയിംസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസി ഡാലസ്, സാം തോമസ്, ഏലമ്മ, അനന്യ മാത്യു, അതുപോലെ തന്നെ ജിമ്മി, ആലീസ് ജോസഫ്, കൊച്ചുമോൾ ജോയൽ മാത്യു, ടോബി, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവമുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛാ പ്രാർത്ഥിച്ചാട്ട.
ക്രിസ്തു യേശു, ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗ പിതാവേ, കർത്താവേ, ദിവസത്തിന്റെ പ്രഭാവ സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം തിരുസന്നിരുന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുമെന്ന അവസരത്തിനായിട്ട് ദൈവമേ സ്തുതിക്കുന്നു. നിന്നെ തന്നിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവമേ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൃത്യമായിട്ട് കർത്താവേ, ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നതില് വിഷമത്തിൽ കൂടെയും പ്രയാസം കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കൃത്യമായിട്ട് സഭയിൽ നിന്നും വേർപെട്ടു പോയ ജീവിതത്തിലെ ഈ ലോകത്തിലെ ജീവിത അവസാന തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെയും അതുപോലെയുള്ള വിശ്വാസികളെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവത്തിന്റെ ദർശനത്തില് അവർ നിന്നുകൊണ്ട് നിത്യം നിന്നെ സ്തുതിക്കാൻ തക്കവണ്ണം ഗ്രോയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നടത്തിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൂടുതലായിട്ടും നിന്റെ കരുണയിൽ അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, രോഗത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു, അവരെ ശുശ്രൂഷിക്കുന്ന കരങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗവിമുക്തരാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരോടുകൂടി നീ ഇരിക്കണമേ, അവരോടുകൂടി നീ ചരിച്ചുകൊണ്ടിരിക്കണമേ, അവരുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ കരുണയിൽ അവരെ കാത്തുകൊള്ളണമേ. ആണിപ്പഴുതുള്ള കരങ്ങൾ ചേർത്ത് അവരെ കൂട്ടി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളെ ഓർക്കുവാൻ കടപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. കൃത്യമായി ചെട്ടുന്ന പേര് വായിച്ചിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു കർത്താവേ. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളോട് നടത്തുന്ന കൃതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടുതലായിട്ട് കർത്താവേ സഭയെ ഓർക്കുന്ന കർത്താവേ, സഭയെ നയിക്കുന്നവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ വിശ്വാസികളെയും ഓർക്കുന്നു. ഈ പ്രയർ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നവരെയും കയറാൻ സാധിക്കാതെ പോയവരെയും ഓർക്കുന്നു, ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചനായ ക്രിസ്തുവിന്റെ നാമത്തിലെ വിഷ്ണു കുറയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളോടെയും ഇപ്പോഴെപ്പോഴും എന്നേക്കുണ്ടായിരിക്കും മാറാണമേ. ആമേൻ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായുള്ള സ്നേഹം അറിയിക്കുന്നു. മാമനസിന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല, അച്ഛനോടും പ്രത്യേകമായിട്ട് ഉറക്കുന്നു. വന്നിവേസി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഓർപ്പിച്ചതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അരമനയിലെ മാനേജർ അച്ഛൻ, വരുന്ന വെള്ളിയാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവാല് റബ്ബാൻ സ്ഥാനത്തേക്ക് അഫീനിയ ഭദ്രാസനാസ്റ്റൻ മെത്രാപ്പോലിത്തയുടെ കരങ്ങളിൽ കൂടി ഉയർത്തപ്പെടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അപ്പയ്യ സഹോദരനെ ഓർക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി തുടർന്നും ആളുകളെ ദൈവസന്നിധിയിലേക്ക് നന്മയിൽ നയിക്കാൻ ഒരുക്കമുള്ള ഒരു പട്ടക്കാരനായി കൂടുതൽ ശോഭിക്കാൻ എല്ലാ കൃപകളും ലഭ്യമാകണമെന്ന് നിങ്ങളെല്ലാവരും താഴ്മയോട് പ്രാർത്ഥിക്കണം. ആ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീരാൻ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. അതുപോലെ ശനിയാഴ്ച രണ്ടു മൂന്ന് കുഞ്ഞുങ്ങള് സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് ശമാശ പട്ടം സ്വീകരിക്കപ്പെടുകയാണ്. ആ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കണം. അവരും നല്ല വൈദികരായി വളർന്നു വരാനായിട്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഭാവാതിരമനസോട് ഭദ്രാസനത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. 19, 20, 22 ദിവസങ്ങൾ തീയതികളിലാണ്. നമ്മുടെ ഹൂസ്റ്റണിലും ഫ്ലോറിഡയിലും ഒക്കെ ആയിട്ടാണ് പരിശുദ്ധ പിതാവിന്റെ യാത്ര. യാത്രയിലൊക്കെ കൂടെയിരിക്കുവാനും ഈ പിതാക്കന്മാരുടെയൊക്കെ കരങ്ങൾക്ക് ശക്തി പകരാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ആദരവോടെ അറിയിക്കുന്നു. ബൈബിള് വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ ഹോസ്പിറ്റലിലേക്കുള്ള മനോജ്, അല്പമായി അധികമായും സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.